then we have been there 10,000 years, bright shining as the sun. We have no less days to sing God's praise than we first began. കഴിഞ്ഞ ചൊവ്വാഴ്ച നൈജീരിയയിൽ ഭീകരന്മാര് ഒരു കൂട്ടം മിഷണറിമാരെ തട്ടിക്കൊണ്ടുപോയി. 28/11/2017 അവരെ ഭീകരന്മാര് മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടിരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ അയൻ ഇയാൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഡോക്ടർ ഉണ്ടായിരുന്നു. ഹി വാസ് എ മെഡിക്കൽ മിഷണറി. അങ്ങനെ ഒരു മൂന്നാല് പേരെ ഇവർ ബന്ദികളായി ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നു. കൈകാലുകളൊന്നും കെട്ടിയിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഭീകരന്മാര് ഇയാന് തൻ്റെ ഗിറ്റാർ മടക്കി കൊടുത്തു. ഇയാൻ ഒരു കാര്യം ചെയ്തു, തൻ്റെ കൂട്ടു സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഗിറ്റാർ എടുത്തിട്ട് ഈ പാട്ടുപാടി, അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. അങ്ങനെ വെൻ വി ഹാവ് ബീൻ ദർ 10,000 ഇയേഴ്സ്, ബ്രൈറ്റ് ഷൈനിങ് ആസ് ദ സൺ, വി ഹാവ് നോ ലെസ് ഡേയ്സ് ടു സിംഗ് ഗോഡ്സ് പ്രൈസ് ദാൻ വി ഫസ്റ്റ് ബിഗൻ എന്ന് പാടിയതും ഒരു ഭീകരൻ തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു. അദ്ദേഹം ആ പാട്ടോടുകൂടി അവിടെ മരിച്ചു വീണു. മറ്റുള്ളവരെല്ലാം ഭയചകിതരായെങ്കിലും ഞാൻ നന്ദി പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മിഷണറി കൂടെ എത്തിക്കഴിഞ്ഞു. ഹാലലൂയ, ഹാലലൂയ. അദ്ദേഹത്തിൻ്റെ അന്ത്യം എത്ര മനോഹരമായിരുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കൃപയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മരണം, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വീണ്ടും സംസാരിപ്പാനും വീണ്ടും ഉണർത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് സോ അമേസിംഗ്. ഹാലലൂയ. തീത്തോസ് പറഞ്ഞു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടുകൂടി ജീവിക്കേണ്ടതിന് ആ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഒന്ന് പറയുന്നു, ഗോഡ്സ് ഗ്രേസ് ആൻഡ് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ. ദൈവത്തിൻ്റെ കൃപയും ഭാഗ്യകരമായ പ്രത്യാശയും ഒരുമിച്ച് വരുന്ന ഒരു രണ്ട് പുസ്തകങ്ങളാണ് ഫസ്റ്റ് പീറ്റർ ആൻഡ് സെക്കൻഡ് പീറ്റർ. നമുക്ക് ചില വചനങ്ങൾ വേഗത്തിൽ ചിന്തിക്കാം. ഫസ്റ്റ് പീറ്റർ ആൻഡ് സെക്കൻഡ് പീറ്റർ നാം സാധാരണ ചിന്തിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങളാണ്. ബട്ട് ടുഡേ വി ആർ ഗോയിങ് ടു തിങ്ക് ഫ്രം ഫസ്റ്റ് പീറ്റർ ആൻഡ് സെക്കൻഡ് പീറ്റർ റിഗാർഡിംഗ് ഗോഡ്സ് ഗ്രേസ്. നമുക്ക് വായിക്കാം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:2.
പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി വൃതന്മാരുമായി അവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ.
മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കൃപയും സമാധാനവും എന്തിയുമാറാകട്ടെ, വർദ്ധിക്കുമാറാകട്ടെ. വാട്ട് ഈസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്? ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്, മൾട്ടിപ്ലൈഡ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ വീണ്ടും നമുക്ക് കാണാം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:2. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:2, ഇറ്റ് ഈസ് ഗ്രേസ് ആൻഡ് പീസ് മൾട്ടിപ്ലൈഡ്. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:2 വീണ്ടും വായിച്ചാട്ടെ.
ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ.
ഇവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ ഗ്രേസ് ആൻഡ് പീസ് ബി പറഞ്ഞാട്ടെ, ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്. ഈ ഇതെഴുതി മൾട്ടിപ്ലൈഡ് എഴുതിയ ആള് പത്രോസ, പരിശുദ്ധാത്മാവിനാണ് എഴുതിയത്. ഞാൻ പറയുന്ന വചനങ്ങൾ വേഗത്തിൽ വായിക്കണം, പക്ഷേ എങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പത്രോസ് വളരെ കറക്റ്റായിട്ട് ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്ന ഒരാളാണ്. ഒരിക്കല് ഒത്തിരി ചോദ്യം പത്രോസ് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഗ്രേസ് ആൻഡ് പീസിന്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ എത്തുന്നതിന് മുമ്പ് കർത്താവിന്റെ ചില കണക്കുകളൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ആശ്ചര്യമെന്ന് പറയാം, ആ ഏഴ് ശിഷ്യന്മാര് യോഹന്നാൻ 21 രണ്ടാമത് മീനെ പിടിക്കാൻ പോകുമ്പോൾ ഈ പടച്ചു പടച്ച് ഇത്രയും മീൻ കയറുന്ന കൂട്ടത്തിൽ ഇവന്മാർ ഇത് എങ്ങനെ എണ്ണി എന്നുള്ളത് വലിയ ആശ്ചര്യമാണ്. എത്ര മീനുണ്ടായിരുന്നു? 153 ഫിഷസ് ഉണ്ടായിരുന്നു, 153 ഫിഷ്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പത്രോസ് ഒരിക്കലും യേശുവിനോട് ചോദിച്ചു, സഹോദരൻ അവനോട് പിഴച്ചാൽ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? സാധാരണ യഹൂദ റബിമാര് മാക്സിമം 3 times ആണ് ക്ഷമിക്കുന്നത്. 3 times. എന്നാൽ പത്രോസ് ഇച്ചിരിയുടെ കർത്താവിന്റെ കൃപയുടെ ലെവല് മനസ്സിലായതുകൊണ്ട് പത്രോസ് ചോദിച്ചു, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? പത്രോസിന്റെ സകല കണക്കുകളെയും തെറ്റിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, പത്രോസേ 7 പ്രാവശ്യമല്ല 70 പ്രാവശ്യം ക്ഷമിക്കണം. ഹല്ലേലൂയ, അതൊരു ഇൻഫിനിറ്റ് നമ്പറാ. അതുകൊണ്ട് പത്രോസിന് മനസ്സിലായി. സഭയ്ക്ക് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്. കർത്താവിന്റെ കൃപയാൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവദിനം സംസാരിപ്പാനായിട്ട് ദൈവം തന്ന സമയത്തിനായിട്ട് സ്തോത്രം. ആരോ പറഞ്ഞു, വിശ്വാസമുള്ള ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക അതൊരു വലിയ പ്രിവിലേജ് തന്നെയാണ്. ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസമുള്ള ദൈവകൃപ ലഭിച്ച ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ ഒരനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കേട്ടിരിക്കണം, ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ത്രൂ ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ജീസസ് അവർ ലോർഡ്. രാവിലെ നമ്മൾ കേട്ടത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. അവര് ഭൂതമെന്ന് വിളിച്ചപ്പോൾ പോലും അവരെ ശാസിക്കാതെ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭയപ്പെടേണ്ടെന്ന് പറയുന്ന യേശുവിനെ കുറിച്ച് വിലാപങ്ങൾ എങ്ങനെ എഴുതി. കർത്താവിന്റെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ന്യൂ എന്നുള്ള യഥാർത്ഥ പദം നെവർ എക്സ്പീരിയൻസ്ഡ് ബിഫോർ. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ഇന്ന് ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം ഇന്ന് വരെയും നമ്മൾ അനുഭവിക്കാത്ത സ്നേഹമാ. ആ സ്നേഹത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, കർത്താവെ നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് പത്രോസ് ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, പത്രോസിന്റെ ലേഖനം നമുക്ക് വായിച്ചു പോകാം. മറന്നുപോകരുത്, ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്, നോട്ട് അഡീഷൻ, ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. മറന്നുപോകരുത്, കൃപ വർദ്ധിച്ചു 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 വരുന്ന കൃപയാ. വീണ്ടും നമുക്ക് വായിക്കാം, 1 പീറ്റർ 1:10. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്
പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു.
നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവർക്ക് മനസ്സിലായോ? ഇല്ല. അവർക്ക് മനസ്സിലായത് ഞങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ അവരാ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ മിഷണറിയെ വെടിവെച്ചു വന്നപ്പം ആൾക്കാരെല്ലാം പറയുന്നത് എന്ത് കാരണത്താലാണ് ഇയാൾ കൊല്ലാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു, കൊല്ലാൻ ഒരു പ്ലാനും അവന്മാർക്കില്ലായിരുന്നു. പക്ഷേ മോചനദ്രവ്യം അതിനുശേഷം നൈജീരിയൻ ഗവൺമെന്റും മറ്റ് സംഘടനക്കാരൊക്കെ കൊടുത്തപ്പോൾ മറ്റവരെയെല്ലാം ഫ്രീ ആയിട്ട് വിടുകയും ചെയ്തു. അപ്പൊ ഇന്നും പിടികിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്? ഞാൻ മനസ്സിലാക്കുന്ന എന്നറിയോ, അമേസിംഗ് ഗ്രേസും ഇതൊക്കെ പാടുക എന്ന് പറയുന്നത് പിശാചിനത്ര രസിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ, കൃപയെക്കുറിച്ച് ഇവിടെ പറയുന്നതും പിശാചിനത്ര രസിക്കത്തില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കർത്താവ് അതിനെക്കുറിച്ച് രസിക്കുന്നവനാ. ഹല്ലേലൂയ, കാരണം യോഹന്നാൻ പറഞ്ഞു അവൻ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, പറഞ്ഞാട്ടെ കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും പറഞ്ഞാട്ടെ എന്ത് ലഭിച്ചിരിക്കുന്നു? കൃപമേൽ, ഒന്ന് ഉറച്ചു പറഞ്ഞാട്ടെ, നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇത് യഹൂദന്മാർക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ പാടാ. യേശു കർത്താവ് ദേവാലയത്തിൽ വന്നൊരു നല്ല പ്രസംഗം പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. ഇവരങ്ങ് സന്തോഷിച്ചു, ഫയറായി. അപ്പം എന്നിട്ട് പറയണം, എല്ലാവരും അവനെ പുകഴ്ത്തി. പള്ളിക്കാരെല്ലാം പറഞ്ഞു, ഇവിടെ എന്ത് നല്ല പ്രസംഗമാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവര് ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നപ്പോ കർത്താവ് അടുത്തൊരു മെസ്സേജ് ഇവിടെ പറഞ്ഞു. അത് ഇവന്മാർക്ക് ശത്രുതയുള്ള 2 ദേശങ്ങളുണ്ട്. അവരെ കുറിച്ചൊരു മെസ്സേജ് ഇവിടെ കർത്താവ് പറഞ്ഞപ്പം അവര് പറഞ്ഞു, പണ്ട് ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം യഹൂദ സ്ത്രീകൾ ഉണ്ടായിരുന്നു, വിധവമാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആളുടെ അടുക്കലേക്കൊന്നും ദൈവം ഏലിയാവിനെ അയച്ചില്ല. ദൈവം ഏലിയാവിനെ അയച്ചത് സരഫാത്തിലുള്ള വിധവയുടെ അടുക്കലേക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഇവരുടെ മുഖം ചുളിഞ്ഞു. അടുത്തത് ഒരു വേർഡോടെ യേശു പറഞ്ഞു, ഏലീഷയുടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികളുണ്ടെങ്കിലും, ഇസ്രായേലിൽ ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, പക്ഷേ സിറിയൻസ് ഇവന്മാർക്ക് കേട്ട ദേശീയ സിറിയക്കാരനായ നയമാനല്ലാതെ വേറെ ആരും എന്ത് ചെയ്തില്ല, സൗഖ്യമായില്ല. എന്ത് സംഭവിച്ചു? അവരെല്ലാം യേശുവിന്റെ അടുക്ക പല്ല് ഞറമ്മി. കാരണം അവർ വിശ്വസ്ത എന്താണെന്നറിയാമോ? ഫോർ ഗോഡ് സോ ലവ്ഡ് ദ ജൂസ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. അല്ല, ഇവന്മാർക്ക് ദേഷ്യമായി. ജാതികളായ നമ്മളെ പോലുള്ളവരെ കൂടെ രക്ഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അവർക്കത്ര രസിച്ചില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ദാറ്റ് ഇസ് ഗ്രേസ്. ഇതാണ് അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്ക് മേൽ എന്ത് ചെയ്തിരിക്കുന്നു, കൃപ ലഭിച്ചിരിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, മോശ പറഞ്ഞു, ദൈവത്തെ കണ്ടപ്പോ മോശ പറഞ്ഞു, യഹോവ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ. സങ്കീർത്തനക്കാരന് ദാവീദ് ഇങ്ങനെ പാടി, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും, പറഞ്ഞാട്ടെ, ദീർഘക്ഷമയും മഹാദയ. എങ്ങനെ മനസ്സിലാവും ഇതെങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോൾ, ദൈവത്തിന്റെ പുത്രനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. ഹല്ലേലൂയ. സുവിശേഷ ഭാഗങ്ങളാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ബട്ട് ഡോണ്ട് മിസ് ദ ഗോസ്പൽ. ഗോസ്പൽ നിങ്ങൾ മിസ് ചെയ്യരുത്. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള മിനിസ്ട്രിയുടെ ടൈമിലാണ് യേശു എരിഹോവിലൂടെ കടന്നു പോകുന്നത്. എരിഹോവിലൂടെ കടന്നു പോയ സമയത്ത് അടുത്തത് ഓശന്നെ. ഓശന്നെ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കഴുതയുടെ പുറത്ത് ആ സ്ഥലത്തൂടെ വന്ന് എല്ലാവരും ഓശന്നെ പാടി രാജാവാക്കാൻ പോകുന്ന സമയമാണ്. ആ സമയം വഴിയരി ഒരുത്തിനിരുന്ന് യേശു കർത്താവ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോവുക. വഴിയരി ഒരുത്തിന് എരിഹോവിന്റെ സൈഡിൽ ഇരുന്ന് ഒരുത്തൻ എന്താ വിളിച്ചു പറഞ്ഞത്, യേശുവേ, ഓർക്കുന്നുണ്ടോ, എന്താണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറഞ്ഞു. മർക്കോസിൽ വ്യക്തമായിട്ട് എഴുതി, എരിഹോവിൽ ബർത്തിമായി എന്നൊരു കുരുടൻ, ബർത്തിമായി എന്നൊരു കുരുടൻ വഴിയരികിയിരുന്ന് യേശുവെ എല്ലാവരും പറഞ്ഞു, മിണ്ടാതിരിടാ, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി കർത്താവ് പോവുക. ആ സമയത്താണ് നിന്റെ ഒരു കരച്ചിലും നിലവിളിയും. ഞാൻ സഭയോട് ചോദിക്കുക, പെട്ടെന്ന് ആൻസർ പറയണേ, ബൈബിളിൽ യേശു കർത്താവ് രോഗശാന്തി കൊടുത്ത 10 പേരുടെ പേര് പറയോ? പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ യേശു കർത്താവ് രോഗം സൗഖ്യമാക്കിയ 10 പേരുടെ പേര് വേഗം പറഞ്ഞാട്ടെ. പറഞ്ഞു, ആർക്ക് വേണം പറയാം, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ ആർക്ക് വേണം പറയാം. യേശു കർത്താവ്, നിങ്ങൾ ഈ മാഗസിനെ കാണത്തില്ലേ, എന്റെ പേര് കുഞ്ഞമ്മ, ആദ്യം പറഞ്ഞ പേരാ. 24 വർഷമായിട്ട് നടുവലിയായിരുന്നു, പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയി സൗഖ്യം പ്രാപിച്ചു, ഹല്ലേലൂയ. അടുത്തത്, എന്റെ പേര് കുഞ്ഞപ്പൻ, എനിക്ക് 4 വർഷമായിട്ട് നടത്ത പുറം വേദനയായിരുന്നു. ഇത് നമ്മൾ ഒത്തിരി പേരാ ആദ്യം പറയുന്നത് അല്ലേ. വയനാട്ടിലൊക്കെ നമ്മൾ പേര് പറ, പേര് പറ. നമ്മളിപ്പോ പറഞ്ഞു, വേറെ ആരുടെയെങ്കിലും പേരുണ്ടോ പറയാമോ? ക്യാൻ യു ടെൽ എനിവൺ? ലാസറസ് മരിച്ചവനായിരുന്നു, രോഗശാന്തിയുടെ കാര്യം നമ്മൾ പറയുന്നേ. ആരുമില്ല, എന്താ ഇവന്റെ പേര് മാത്രം പരിശുദ്ധാത്മാവ് എഴുതിയത്? വാട്ട്സ് ദ മീനിങ് ഓഫ് ബർത്തിമായസ്? ദ സൺ ഓഫ് ഗാർബേജ്, സൺ ഓഫ് ഫിൽത്ത്, സൺ ഓഫ് ഗാർബേജ്, സൺ ഓഫ് ഫിൽത്ത്, വേസ്റ്റിന്റെ പുത്രൻ. കറാച്ചിയില് പാകിസ്ഥാനിലെ മദർ തെരേസ എന്നറിയപ്പെടുന്ന ഡോക്ടർ യൂത്ത് വന്നപ്പോൾ അവൾ കണ്ട കാഴ്ച, കറാച്ചിയിൽ കുഷ്ഠരോഗികളെ തള്ളിക്കറിഞ്ഞൊരു സ്ഥലത്ത് കൈയും കാലും ഇല്ലാത്ത മനുഷ്യർ നായ്ക്കളെപ്പോലെ വേസ്റ്റിന് വേണ്ടി കിടന്ന് പിടിച്ചു കണ്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്നുപോയി. അതുപോലെ ഒരുത്തരായിരുന്നു ഭർത്തിമായി. കർത്താവെ, ഞാൻ ഈ പുസ്തകത്തെ ഇഷ്ടപ്പെടുകയാ, നീ എന്തുകൊണ്ടാ മറ്റനേകരെ പേര് എഴുതാഞ്ഞേ? കർത്താവ് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു, എഴുതുകയാണെ ഒറ്റ പേര് എഴുതിയാൽ മതി, സൺ ഓഫ് ഗാർബേജ്, സൺ ഓഫ് ഫിൽത്ത്. പ്രിയ സഹോദരങ്ങളെ, വേർഡ് ഓഫ് ഗോഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ അവൻ ഈ വേസ്റ്റിന്റെ മകൻ നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ വിളിക്ക്, അവനെ എങ്ങനെ വിളിക്ക്. അവനെ വിളിച്ചിട്ട് കർത്താവ് ചോദിച്ചു, എന്നെ നിനക്ക് വേണ്ടേ? കർത്താവെ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കർത്താവ് അവനെ കാഴ്ച കൊടുത്ത് അവൻ യേശുവിനെ അനുഗമിച്ചു. അടുത്ത എനിക്ക് ഇമ്പകരമായൊരു ചിന്ത എന്താണെന്നറിയാമോ? അടുത്ത 11 മർക്കോസിന്റെ 11 നമ്മൾ കാണുന്നത് ഈ ബർത്തിമായും കൂടെ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഹോശന്ന പാടാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് ഈ അവിടെ എല്ലാവരും ഹോശന്ന ഹോശന്ന പാടിയപ്പം ഏറ്റവും കൂടുതൽ ഹോശന്ന പാടിയത് ബർത്തിമായാണെന്ന് ഞാൻ ചിന്തിക്കുന്ന കാരണം എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ കണ്ണ് തുറന്നവൻ ആദ്യമായിട്ട് കണ്ടത് സിയോന്റെ രാജാവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ അവന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ദർശിക്കും. ഹല്ലേലൂയ. ബർത്തിമായി കർത്താവിനെ സ്തുതിച്ചു കാണും. ഹല്ലേലൂയ. ഐ വാസ് എ സൺ ഓഫ് filth and garbage, but today I became the son of God. Hallelujah. That is grace. This is grace. പിന്നെ യേശു മുമ്പോട്ട് എരിഹോവിലൂടെ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എരിഹോ എന്താണെന്നറിയത്തില്ല യേശു ഇത്ര ഇഷ്ടപ്പെട്ടത്. കാരണം പഴയ നിയമത്തിലുണ്ട് എരിഹോ പണിയുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നൊക്കെ. എരിഹോ മുഴുവൻ തകർത്ത് കളഞ്ഞപ്പോഴും രാഹാബ് എന്നൊരു വേശ്യ, അവളൊരു ചുമന്ന നൂലിട്ട ഷോറി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകട്ടെ. It is God's grace. ഇതാണ് ദൈവത്തിന്റെ കൃപയുടെ ശക്തി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിശ്വസിക്കുന്ന ഏവനും, അത് ആദ്യം യഹൂദനും പിന്നെ എവനനും, അത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഹല്ലേലൂയ. കൃപയല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഉറക്കെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ സമയത്താ വേറൊരുത്തിനിരിക്കുന്നത്, അവൻ ഉയരങ്ങളിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. ഇന്ന് വരെയും ഹി ഓൾവേസ് സീറ്റഡ് ഇൻ ഹൈ പൊസിഷൻസ്. അവൻ അങ്ങനെ ഇരുന്നേ പഠിച്ചിട്ടുള്ളൂ. ആരാന്നറിയാവോ? വലിയ കസേരയുടെ മുകളിലേ ഇരുന്നിട്ടുള്ളൂ. എപ്പോഴും മോളിൽ മാത്രമേ അവൻ ഇരുന്നിട്ടുള്ളൂ. അന്നും അവനും വിചാരിച്ചു യേശുവിനെ ഇച്ചിരി മോളിലിരുന്ന് കാണാം. പക്ഷെ ദൈവം കണ്ടിട്ട് പറഞ്ഞു, സക്കായിയെ, എന്റെ വർഷി പറയുന്നു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കേണ്ടതുണ്ട്, നീ താഴേക്ക് ഇറങ്ങി വാ. ഹല്ലേലൂയ. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, ഗോഡ് ഗിവ്സ് ഗ്രേസ് ഓൾവേസ് ടു ദ എംപ്റ്റി ഹാൻഡ്സ്. ശൂന്യമായ കരങ്ങളിലേക്കാണ് ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്നത്. ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിക്കാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ അതിനെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു, പക്ഷെ അവർക്ക് മനസ്സിലായില്ല. നമുക്ക് വീണ്ടും കടന്നു പോകാം. ഒന്ന് പത്രോസ് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ അതിന്റെ 13 വാക്യം. Therefore, gird up yourselves. ഒന്നിന്റെ 13.
ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിക്കണം.
ആകയാൽ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. വീണ്ടും
നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു.
നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ എന്ത് പ്രത്യാശ വെക്കണം? പൂർണ്ണ പ്രത്യാശ. എന്താ വരുവാനിരിക്കുന്ന കൃപ? കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ ഒരു കാര്യം സംഭവിക്കും. കർത്താവിന്റെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുക, കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ ഇവിടെ കസേരിയിരിക്കുന്നവരും ചേറിലിരിക്കുന്നവരും പിതാവിന്റെ വലതുഭാഗത്തിരിക്കും. ഹല്ലേലൂയ. ദിസ് ഈസ് ഗോഡ്സ് ഗ്രേസ്. എങ്ങനെയാ പറയുക? പറയാം. 2 Samuel 9 അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്, ഇപ്പൊ എടുത്ത് വായിക്കണ്ട. മെഫിബോശത്തിനെ കുറിച്ച് എത്ര പേര് കേട്ടു? മെഫിബോശത്ത്, മെഫിബോശത്ത് ഷൗലിന്റെ മകനായ യോനാദാന്റെ മോനായിരുന്നു. ഷൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും എന്നും യുദ്ധത്തിലായിരുന്നു. അങ്ങനെ കുറെ എണ്ണത്തിന് അങ്ങ് തീർത്തു. 9 2 Samuel വീട്ടിൽ പോയി വായിച്ചാൽ മതി. 9 വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോഡ്സ് ഗ്രേസ്. 2 Samuel 9 നമ്മൾ കാണുന്നത്, ദാവീദ് ചോദിച്ചു, ഷൗലിന്റെ ഗ്രഹത്തിൽ ഞാൻ ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്തോ ഒരു ചോദ്യമാ, മനസ്സിലാവുന്നുണ്ടോ? വായിച്ചവർക്കറിയാം, ഷൗലിന്റെ ഗ്രഹത്തിൽ എനിക്ക് കൃപ കാണിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പറഞ്ഞ, അവിടെ സീബ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭൃത്യനുണ്ട്, അവന്റെ അടുത്ത് ചെന്നാൽ അവിടെ മെഫിബോശത്ത് എന്ന് പറഞ്ഞ യോനാദാന്റെ ഒരു മോനുണ്ട്. അപ്പൊ ദാവീദ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഒരു കാര്യം ചെയ്ത് ദാവീദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്, അവനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനെ ഒന്ന് വിശദീകരിച്ച് പറയാം. ഈ മെഫിബോശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? രണ്ടു കാലും മുടന്തായിരുന്നു. ക്രച്ചസൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത്, രണ്ടു കാലും മുടന്തായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുക, ദാവീദിന്റെ ആൾക്കാര് അവിടെ വന്ന് മെഫിബോശത്തിന്റെ കഥകൾ തട്ടുമ്പോഴത്തേനും വിചാരിച്ചു, ആരാ? ദാവീദിന്റെ സൈനികന്മാരാ. അപ്പോഴേ അവൻ വിചാരിച്ച് തലപോയി. പക്ഷെ ദൈവത്തിന്റെ കൃപയാണെന്ന് അവന് മനസ്സിലായില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ മെഫിബോശത്തിനെ എങ്ങോട്ട് കൊണ്ടുവന്നറിയോ? ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീ എന്റെ രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ എന്റെ മേശയിൽ നിന്ന് നിരന്തരമായി ആഹാരം കഴിച്ചോണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. This is God's grace. Charles ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞത്, ശ്രദ്ധിക്കണമേ. അദ്ദേഹം പറഞ്ഞു, ദാവീദിന്റെ വിരുന്നുശാലയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഗോൾഡൻ പ്ലേറ്റഡ് സീലിംഗ്, ഭയങ്കരമായിരിക്കുന്ന ഗോൾഡ് പാത്രങ്ങൾ അവന്റെ മേശമേലിരിക്കുന്നു. ഫർണിച്ചറുകൾ നിരന്നിരിക്കുന്നു. അനേക സൈനികന്മാർ ചുറ്റും നിന്ന് ശുശ്രൂഷിക്കുന്നു. ദാവീദ് അവിടെ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറെ ദാവീദിന്റെ മുകൾ താമാർ, സുന്ദരിയാണ്, അവളോട് ഇരിപ്പുണ്ട്. അബ്ശാലോം, ഹാൻസം, അവനോട് ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കസേര മാത്രം കാലിയായിട്ട് കിടക്കുക. വിരുന്ന് ആരംഭിക്കാറായി. ദാവീദ് പറഞ്ഞു, ആരംഭിക്കാൻ വരട്ടെ, ഒരു കസേരയും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ചാൾസ് ഇൻഡോൾ പറഞ്ഞു, ചാൾസ് ഇൻഡോൾ പറഞ്ഞു, ദ സീറ്റ് ഓഫ് ഗ്രേസ്. അത് കാലിയായിട്ട് കിടന്ന് ആ സീറ്റ് ഓഫ് ഗ്രേസിൽ ആള് വന്നിരുന്നാലേ വിരുന്ന് തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ക്ലിങ് ക്ലിങ് സൗണ്ട് കേൾക്കുക. എന്തെന്നറിയോ? ഒരു ഊന്നുവടിയുടെ ശബ്ദം. അങ്ങനെ ഊന്നുവടിയിൽ ഇങ്ങനെ വന്ന് 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 ഒരം കൊണ്ട് മെഫിബോശത്ത് ആ കഥക തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ ദാവീദ് പറഞ്ഞു, സീറ്റ് അറ്റ് ദ സീറ്റ് ഓഫ് ഗ്രേസ്. അങ്ങനെ മെഫിബോശത്ത് ആ ഊന്നുവടികൾ മാറ്റിവെച്ചിട്ട് ആ സീറ്റിലിരുന്നു. ടേബിൾ ക്ലോത്തുകൾ അവന്റെ മുടന്ത് കവർ ചെയ്ത സമയത്ത് ദാവീദ് പറഞ്ഞു, ഇനിയും നമുക്ക് വിരുന്ന് ആരംഭിക്കാം. ഹല്ലേലൂയ. ഹൂ ഈസ് മെഫിബോശത്ത്? ഈ മെഫിബോശത്ത് ആരാ? പറയണ്ട. കൃപ എന്താണെന്ന് മനസ്സിലായെന്നറിയാം. മെഫിബോശത്ത് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമാ, അവിടെ ദൈവത്തിന്റെ വിരുന്ന് ആരംഭിക്കാത്തതിന്റെ കാരണം ഈ മുടന്തു പിടിച്ച ഞാനും നിങ്ങളും ദൈവകൃപയിൽ കർത്താവിനെ പോലെ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും, കുഞ്ഞാടിന്റെ കല്യാണം ആരംഭിക്കട്ടെ, കാന്തയായ സഭ എത്തിക്കഴിഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രതി. നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ, ദിസ് ഈസ് ഗോഡ്സ് ഗ്രേസ്. ഇതാണ് ദൈവത്തിന്റെ കൃപ, ആശ്ചര്യകരമായിരിക്കുന്ന കൃപ. അതുകൊണ്ടാ ജോൺ ന്യൂട്ടൺ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലായവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലായവർക്ക് മാത്രമേ ഞാൻ മെഫിബോശത്തിനെ പോലെ പുറം പറമ്പിൽ മുടന്തനായിട്ട് ആർക്കും വേണ്ടാതെ കിടന്ന എന്നെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വന്നു, കണ്ടു, വീണ്ടെടുത്തു, മുടന്തുകളെ മാറ്റി തന്റെ മേശയിൽ നിന്ന് കഴിപ്പാൻ തക്കവണ്ണം തന്റെ മണവാട്ടിയായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ കണ്ടപ്പോഴാ പൗലീസ് പറഞ്ഞത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ദിസ് ഈസ് ഗോഡ്സ് ഗ്രേസ്. പത്രോസ് പറയാണ്, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പൂർണ്ണ പ്രത്യാശ, കുറച്ച് പ്രത്യാശയല്ല, പൂർണ്ണ പ്രത്യാശ. ഞാൻ പത്രോസിന്റെ ലേഖനങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരാം. അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:7, വാക്യങ്ങൾ പിന്നീട് വീട്ടിൽ പോയി ധ്യാനിക്കുക.
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി.
അവിടെ പറയുകയാണ്, ജീവന്റെ കൃപയ്ക്ക് ആരാണ് അവര്? കൂട്ടവകാശികളാണ്. സീ ദ വേഴ്സ്, മറന്നു പോകരുത് ഭർത്താക്കന്മാരെ, ദേ ആർ ഹേഴ്സ് ടുഗദർ ഓഫ് ഗ്രേസ് ഓഫ് ലൈഫ്. നമ്മൾ ഭാര്യമാരെ കാണുമ്പോൾ ഓർത്തോണേ, ഇത് ഇന്നടത്ത് ഇന്നടത്ത് മോളായിരുന്നു, ഞാൻ കല്യാണം കഴിച്ചോണമെന്നുള്ള അതിനപ്പുറമായിട്ട്, എന്റെ ഭാര്യ എന്നുള്ള അപ്പുറമായിട്ട്, ഹേഴ്സ് ടുഗദർ വിത്ത് ഓഫ് ദ ഗ്രേസ് ഓഫ് ലൈഫ്. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണെന്ന് ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കുമ്പോൾ അങ്ങനെ വേണം അവരോട് ഇടപെടുവാനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പിന്നെ വീണ്ടും വായിക്കാം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4:10, അവിടെ സഭയെ കുറിച്ച് പറയുന്നു, എങ്ങനെയാണ് സഭയിലെ കൃപ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു. സ്റ്റുവാർഡ്സ് ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയുടെ ഗ്രഹവിചാരകന്മാർ, സ്റ്റുവാർഡ്സ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. വേഗത്തിൽ വായിക്കാം.
ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി,
വിവിധമായുള്ള ദൈവകൃപയുടെ എന്താണ്?
നല്ല
ഗ്രഹവിചാരകന്മാരായി. വാട്ട് ഇസ് ദ മീനിങ്? ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ഇവിടെ കൃപ ലഭിക്കാത്ത ആരുമില്ലെന്ന്, കാരണം പുത്രന്റെ കൃപയില്ലാതെ ആർക്കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇനിയും പറയുന്നു, ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. വാട്ട് ഇസ് മാനിഫോൾഡ് ഗ്രേസ്? ഇങ്ങനെ പറയാം, ദ മൾട്ടി കളേർഡ് ഗ്രേസ് ഓഫ് ഗോഡ്, ദ മൾട്ടി കളേർഡ് ഗ്രേസ് ഓഫ് ജീസസ്. ഓരോരുത്തരും കൃപ ലഭിച്ചതുപോലെ ദൈവത്തിന്റെ കൃപയുടെ, ദ സ്റ്റുവാർഡ്സ് ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പ്. ഇറ്റ്സ് എ കമാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപ ലഭിച്ച വ്യർത്ഥമായി കളയരുത്, ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായിട്ട് കളയരുത്. ഈ കൃപ കൊണ്ട് വേണം നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കണം, സെർവ് വൺ അനദർ വിത്ത് എ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് പൗലീസ് ഉണ്ട് പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സഭയിലൊക്കെ എനിക്ക് പറയുന്ന ക്ഷമിക്കണം കേട്ടോ, വിഷമം കൊണ്ട് പറയുന്ന ചില കൂട്ടായ്മയിലൊക്കെ ചെല്ലുമ്പോൾ പ്രബോധനങ്ങൾ പറയാനൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവസാനിക്കുക. ഞാൻ പറയാം കാരണം എന്നറിയോ, ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രബോധനം അറിയാൻ മേലാത്തൊരൊന്നും ആരുമില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല കണ്ടെങ്കിൽ വേണേ ഒരു പ്രസംഗം വേണേ പറയാനായിട്ട് കഴിവുള്ളവരാ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്നറിയാവോ, നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ശരിയാവോ? അതാണ് ഒരു കാര്യം. നമ്മൾ പറഞ്ഞാൽ ശരിയാകുമോ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ? ആ തെറ്റിപ്പോകുന്നൊന്നും വലിയ ഫിയർ ഉള്ളവർ കാണത്തില്ലായിരിക്കും. നമ്മൾ പറഞ്ഞാൽ ശരിയാകുമോ? പ്രിയമുള്ളവർ, ഞാൻ അവരോട് പറയുക, ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്റ്റൈല് കൊണ്ടോ നമ്മൾ ഈ പറയുന്ന പോയിന്റ് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ്യ. നമ്മൾ ആ ഒരു ചിന്ത കയറിയാൽ തന്നെ ഉണ്ടല്ലോ, പ്രബോധനം ആർക്കെങ്കിലും പറയാമെന്ന് പറയുമ്പം നമ്മളായിരിക്കും ആദ്യം പറയുന്നത്. കാരണം ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പം അവർ പറയുന്നറിയോ, അത് നിങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്കൊക്കെ ദൈവം കൂടുതൽ കൃപ തന്നോ? ഡി എൽ മോഡി റോയൽ ഫാമിലിയിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചു. റോയൽ ഫാമിലിയിൽ അദ്ദേഹം, റോയൽ ഫാമിലി പറഞ്ഞാൽ കിങ്സും ക്യൂൻസുമാണ് മുഴുവൻ, പിന്നെ വി ഐ പിസുമാ. ഈ ഡി എൽ മോഡിക്ക് ഒരു കുഴപ്പമുണ്ട്, പുള്ളിക്ക് ഇങ്ങനെ സ്റ്റാമറിംഗ് ടങ് എന്ന് പറയും, ഇങ്ങനെ നാക്കെങ്ങനെ പോകും. അപ്പം പുള്ളിക്ക് പ്രസംഗിച്ചത് പുള്ളി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. അതിനകത്ത് എലീഷ, നമ്മൾ മുമ്പേ പറഞ്ഞ ആ എലീഷയുടെ ആ കാലത്ത് സിറിയക്കാരനെ നയമോന്റെ കുഷ്ഠം മാറിയ പുള്ളി. പക്ഷെ പുള്ളിക്ക് ഒരു പ്രോബ്ലം വരുന്നറിയോ, പുള്ളിക്ക് എലീഷ ഇംഗ്ലീഷിൽ അത് എലിസിയ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം എലീഷ, അത് പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ ഈ എന്ന് വെച്ചിട്ട് പുള്ളിക്ക് അങ്ങ് സ്റ്റോപ്പ് ആവുക. പുള്ളിക്ക് അങ്ങ് വിഷമം വന്ന് പുള്ളി ബൈബിൾ മടക്കി വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഓ ലോർഡ് Use this stammering tongue to preach the gospel of the crucified Christ to the kings and queens. Hallelujah. കൂടെ വർക്ക് ചെയ്തിട്ട് പറഞ്ഞത്, ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അദ്ദേഹം ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. Hallelujah. This is God's grace. ഇതാണ് ദൈവത്തിന്റെ കൃപ. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ സുവിശേഷം പറയാനുള്ള നമ്മുടെ മടി മാറുന്നത്. കാരണം നമ്മുടെ പോയിന്റ് കൊണ്ടോ നമ്മൾ വാക്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കുന്നുകൊണ്ടോ അല്ല, ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ കൃപ ഈ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ഉള്ളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യൂസ് ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹ വിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. പ്രിയമുള്ളവരെ, മാനിഫോൾഡ് ഗ്രേസിനെ കുറിച്ച് അതെ ഞാൻ നിങ്ങൾ എടുക്കേണ്ട വാക്യങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 4:33 പറയുന്നു. ആക്ട്സ് ചാപ്റ്റർ 4:33, ദ അബണ്ടന്റ് ഗ്രേസ്. അബണ്ടന്റ് ഗ്രേസ്, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ശ്രദ്ധിക്കണേ. റോമൻസ് 5:2 പറയുന്നു, വി ആർ സ്റ്റാൻഡിംഗ് ഇൻ ഗ്രേസ്, നാം നിൽക്കുന്ന കൃപ. റോമർ 5:17 പറയുന്നു, റോമൻസ് 5:17 പറയുന്നു, ദ അബണ്ടന്റ് ഗ്രേസ്. എഫേഷ്യൻസ് 1:2 സേസ് ദ റിച്ചസ് ഓഫ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയുടെ ധനം. ജെയിംസ് 4:6 സേസ് യാക്കോബിലെ 4:6 പറയുന്നു, ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. 1 Peter 4:10 സേസ് ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ് ഓർ ദ മൾട്ടി കളർ ഗ്രേസ് ഓഫ് ഗോഡ്. 2 Corinthians 9:8 ആൻഡ് 2 Corinthians 9:14 സേസ് ദ സർപാസിംഗ് ഗ്രേറ്റ്നസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ഇത്ര ഇത് എന്തെന്നറിയോ, വി ഹാവ് ടു ഗോ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. കർത്താവിന്റെ കൃപാസനത്തിലേക്ക് ചെന്നിട്ട് പറയണം, കർത്താവേ അങ്ങയുടെ കൃപ എന്നിലേക്ക് ധാരാളമായിട്ട് പകരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന സൗജന്യമായിട്ടുള്ള ദൈവത്തിന്റെ ദാനം അത്ര ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്. കർത്താവിന്റെ കൃപയും കർത്താവിന്റെ സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് പത്രോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും വായിക്കാം പത്രോസ് തന്നെ, 1 Peter 5:1-10. 5:1-5 ആദ്യം വായിക്കാം, പിന്നെ 5:10 വായിക്കാം.
ആവണ്ണം ഇളയവരെ, മൂപ്പന്മാർ കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു.
ദൈവം താഴ്മയുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു? വാട്ട്സ് ദ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ താഴ്മ കിട്ടും തോറും കൂടുതൽ. അങ്ങനല്ല, വി ഹാവ് ടു ബി ഇൻ എ പൊസിഷൻ ടു റിസീവ് ഗോഡ്സ് ഗ്രേസ്. നിങ്ങൾക്ക് പറയാമോ ബൈബിളിൽ കൃപയിൽ നിന്ന് വീണുപോയെന്ന് പറഞ്ഞ സഭ ഏതാണെന്നറിയാമോ? കൃപയിൽ നിന്ന്, യു ഹാവ് ഫോളൻ ഫ്രം ഗ്രേസ്. ഒറ്റ സഭയോട് പറഞ്ഞുള്ളൂ, നോ, ഗലാത്യ സഭയോട് മാത്രമേ പറഞ്ഞുള്ളൂ, യു ഹാവ് ഫോളൻ ഫ്രം ഗ്രേസ്. കാരണം എന്നറിയാവോ, അവർ കർത്താവിന്റെ ക്രൂശുമരണമൊക്കെ വിട്ടിട്ട് പരിച്ഛേദനയും മറ്റു കാര്യങ്ങളുടെ പുറകെ പോയപ്പോൾ അവരോട് പറഞ്ഞു, യു ആർ ഫോളൻ ഫ്രം ഗ്രേസ്. ഇതാണ് അവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ആനി ജോൺസൺ ഫ്ലിൻ്റ് എന്ന് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടൊരു സ്ത്രീയുണ്ട്, അവർ പാടി, ഹി ഗിവ്സ് മോർ ഗ്രേസ് വെൻ ദ ബർഡൻസ് ഗ്രോ ഗ്രേറ്റർ, ഹി സെൻസ് മോർ സ്ട്രെങ്സ്. നമ്മൾ ക്ഷണിക്കുന്തോറും നമ്മുടെ, എന്നിട്ട് അവസാനം അവർ പറയുക, ഔട്ട് ഓഫ് ഹിസ് ഇൻഫിനിറ്റ് റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഹി ഗീവ്സ് ആൻഡ് ഗീവ്സ് ആൻഡ് ഗീവ്സ് അഗൈൻ. ഇതാണ് ദൈവത്തിന്റെ കൃപ. നമ്മളൊന്ന് താണിരുന്നാൽ മതി, ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഗോട്ട് ദ ത്രോൺ ഓഫ് ഗ്രേസ്. കർത്താവേ എനിക്ക് ഈ കൃപ തരണം. അടുത്ത വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, 1 Peter 5:1-10. ഒന്ന് പത്രോ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി,
അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ
നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ.
നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന എന്താണ് സുനീഷ്?
സർവകൃപാലുവായ,
സർവകൃപാലു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇംഗ്ലീഷ് എന്തായിരിക്കുന്നത്, ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്. നമ്മൾ കൊരിന്തിരി വായിക്കുന്നത് ഗോഡ് ഓഫ് ഓൾ കംഫർട്സ്, സർവാശ്വാസങ്ങളും ദൈവത്തെ കുറിച്ച് കാണുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, മറക്കല്ലേ വാക്യം, ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്. മറക്കല്ലേ വാക്യം, ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്, സർവ കൃപാലുവായ ദൈവം. പ്രിയ സൗരങ്ങളെ, അമേസിംഗ് ഗ്രേസ് എഴുതിയത് ജോൺ ന്യൂട്ടനാണ്, നിങ്ങൾക്കറിയാതെ ആ സ്റ്റോറിയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ അദ്ദേഹം ആ ചർച്ചിൽ ശുശ്രൂഷിച്ചിരുന്ന സമയത്ത് വേറൊരു പുള്ളി അവിടെ നിന്ന് വന്നു. പുള്ളിയുടെ പേര് വില്യം കൂപ്പർ എന്നാണ്. വില്യം കൂപ്പർ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒത്തിരി ഡിപ്രഷനോടൊക്കെ കടന്നുപോയി. 17 മാസം പുള്ളി ഒരു മെന്റൽ അല്ലെങ്കിൽ മാനസിക രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ആശുപത്രി കിടന്ന ആളാണ്. കാരണം പുള്ളിക്ക് ഒത്തിരി ഡിപ്രഷനോടെ പുള്ളി കടന്നുപോയി. അപ്പോൾ ഡോക്ടർ നഥാനിയൽ എന്ന് പറഞ്ഞൊരാളെ യേശുവിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് പുള്ളി ബലപ്പെട്ട് ദൈവകൃപയാൽ പുള്ളി വന്നു ചേർന്നത് ഈ ജോൺ ന്യൂട്ടന്റെ ചർച്ചിലാണ്. ഈ വില്യം കൂപ്പർ ചെയ്ത് എന്നാന്നറിയാം, ജോൺ ന്യൂട്ടനിൽ നിന്ന് ദൈവത്തിന്റെ കൃപയെക്കുറിച്ചൊക്കെ പഠിച്ച പുള്ളി, പുള്ളി ഭയങ്കര ഡൗൺ ആകുന്ന പാർട്ടിയാ കേട്ടോ, 67 പാട്ടങ്ങ് എഴുതി, ഹല്ലേലൂയ. അതിലൊരു പാട്ടാണ് നമ്മൾ പാടുന്നത്, ഇമ്മാനുവേൽ. തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം, പാപക്കറ നീക്കും അതിൽ, മുങ്ങിത്തീർന്നാലാഴും. അതിൻ്റെ അവസാനത്തെ ശാൻസ പറയുന്നത്, തൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഓർക്കും, തൻ്റെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ റിഡംഷൻ ബിക്കെയിം ഓൺലി ബൈ മൈ തീം. എൻ്റെ തീം മാറി, എനിക്കിപ്പോൾ ഡിപ്രഷനല്ല എൻ്റെ തീം, എനിക്കൊരൊറ്റ തീമേ ഉള്ളൂ, ദ റിഡംപ്റ്റീവ് ഗ്രേസ് ഓഫ് ഗോഡ്സ്. ഹല്ലേലൂയ. ഗോഡ്സ് ഗ്രേസ്, അതായത് ദൈവത്തിൻ്റെ അതാ വീണ്ടെടുപ്പിൻ ചിന്ത എന്നും എന്നും. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ പത്രോസിൻ ലേഖനം ഓർപ്പിക്കുമ്പോൾ, ഒരു കാര്യം ഓർത്തോണേ, നമ്മുടെ ജീവിതത്തിൽ കൃപ വരുന്നതനുസരിച്ച് ഈ ഹോപ്പും കൂടെ ഒന്ന് വർദ്ധിച്ചോണേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓക്കി കാണുമ്പോഴും ഒത്തിരി പേരുണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരുടെ പേര് പോലും ഉണ്ട്, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നിങ്ങളുടെ തലകളെ നിങ്ങൾ ഉയർത്തണം. ഹല്ലേലൂയ. ലെറ്റ് അസ് ലിഫ്റ്റ് അപ്പ് അവർ ഹെഡ്സ്. നമ്മുടെ തല ഉയർത്തിയിട്ട് പറയണം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുന്നു. ഈ പ്രത്യാശയിൽ നമ്മൾ നമ്മളെ തന്നെ ഉറപ്പിക്കണം. ഇങ്ങനെയാണ് പത്രോസ് ആ സഭയെ പരിശുദ്ധാത്മാവിൽ ആശ്വസിപ്പിച്ചത്. ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്, സർവകൃപാലുവായ ദൈവം, സർവകൃപാലുവായ ദൈവം എന്ത് ചെയ്യും? നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യജയത്തെ, ബട്ട് ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ് വാസ് കോൾഡ് അസ് അൺടു ഹിസ് എറ്റേണൽ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് സഫേർഡ് എ വൈൽ, മേക്ക് യു പെർഫെക്റ്റ്, എസ്റ്റാബ്ലിഷ്, സ്ട്രെങ്തൻ ആൻഡ് സെറ്റിൽ യു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിലും പെരുകി വരുമാറ് സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാകുന്നു. 2 Corinthians 9:8 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഈ തിരുവചനത്താലാണ് നമുക്ക് ബലത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. വാട്ട് ഇസ് ഗോഡ്സ് ഗ്രേസ്? വാട്ട് ഇസ് ഹോപ്പ്? എത്ര വലിയ പ്രത്യാശ നമുക്കുള്ളത്, എത്ര വലിയ ഹോപ്പാണ് നമുക്കുള്ളത്. പ്രിയ സൗരങ്ങളെ, ഈ ഹോപ്പും പ്രത്യാശയുള്ളവന് മറ്റൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമക്കൾ മാത്രമുള്ളതുകൊണ്ട് പറയുക, ഇപ്പോൾ ശേഷിലൊക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഈ ടെററിസ്റ്റുകളൊക്കെ ആക്രമിച്ചപ്പം, ഇപ്പോൾ അവിടെ ചർച്ച്, ഒരു ചർച്ചിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു, അവിടെ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കോഷൻ, ശ്രദ്ധിക്കണമേ, വി ആർ വെൽ ആംഡ്. ഞങ്ങളെന്താ, ഞങ്ങൾ ചെറിയ പാർട്ടീസ് അല്ല, ഞങ്ങളുടെ എന്തൊക്കെയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുക. എനിക്ക് കണ്ടപ്പോൾ ദുഃഖം തോന്നി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷേ കോട്ടകളിടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തങ്ങളത്രേ. ഹല്ലേലൂയ. പിശാചെത്ര കോട്ട വെച്ചാലും അതിനെ ഇടിക്കാനുള്ള ആത്മശക്തിയുള്ള ദൈവമക്കളാണ് നമുക്ക്. ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തല്ല ഒരു പ്രാവശ്യം ചുറ്റി നടന്നപ്പോൾ എരിഹോ കോട്ട ഇടിഞ്ഞു വീണെങ്കിൽ, ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ ആർത്തു സ്തുതിക്കുമ്പോൾ അതിന് മുന്നിൽ നിൽക്കാവുന്ന ഒരു കോട്ടയില്ല. ഹല്ലേലൂയ. ദിസ് ഈസ് ഗോഡ്സ് ഗ്രേസ്. ഇതാണ് ദൈവത്തിന്റെ കൃപ. ഇതാണ് മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ഇതാണ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്. ഇതാണ് ദൈവത്തിന്റെ കൃപ. ഇനി കൃപ എന്താണെന്നറിയണമെങ്കിൽ മുമ്പേ നാം കേട്ടു, ലുക്ക് അൺ ടു ജീസസ്, ഈസ് ഫുൾ ഓഫ് ഗ്രേസ്, ഈസ് ഫുൾ ഓഫ് ഗ്രേസ്, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ഈവൻ കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു. ഈ ഒരു ഒരു നിറവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെ, ഒരു കമാൻഡും കൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട് കൃപയെക്കുറിച്ച്. ഇത്രയും വാക്യങ്ങൾ നമ്മൾ പീറ്ററിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു. 2 Peter 3:18 ഒരു കമാൻഡൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ.
ഇറ്റ്സ് എ കമാൻഡ്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് ദ നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ടു ഹിം ബി ഗ്ലോറി ബോത്ത് നൗ ആൻഡ് ഫോർ എവർ. ആമേൻ. എന്താ പറഞ്ഞത്? നമ്മളോട് ഈ കൃപയെക്കുറിച്ച് ഇത്രയും കാര്യം പറഞ്ഞിട്ട് ദൈവം എന്താ പറഞ്ഞേ? എന്നാ ശരി, നിങ്ങൾ കൃപയൊക്കെ ഉണ്ട്, ദൈവത്തിന്റെ കൃപ സൗജന്യമാണ്, ദൈവത്തിന്റെ കൃപ കൃപാസനത്തിൽ ചെല്ലുമ്പോൾ കിട്ടും, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒക്കെ പറഞ്ഞോ. ഒരു വലിയ കമാൻഡ് അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? വി ഹാവ് ടു ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് ദ നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവർ ജീസസ്. മറന്നു പോകല്ല ഈ വാക്യം കേട്ടോ. കൃപയിൽ നമ്മൾ വളരണം, പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണം. മറന്നു പോകല്ലേ? കൃപയിൽ എങ്ങനെയാ വളരുന്നേ? നമ്മൾ കുറച്ച് കൃപയെക്കുറിച്ച് ഒത്തിരി വാക്യം പഠിക്കുമ്പോഴാണോ? വാക്യം പഠിക്കണം. കൃപയെക്കുറിച്ച് ഒത്തിരി പ്രസംഗം കേൾക്കുമ്പോഴാണോ? അതും കേൾക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കർത്താവിനെ തന്നെ നോക്കുമ്പോൾ, കർത്താവിൻ്റെ തേജസ് നമ്മുടെ മേൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ, കർത്താവ് ആരാണെന്ന് കാണുമ്പോൾ, നാം അവനെ നമ്മൾ കാണുന്ന പോലെ ആ റിഫ്ലക്റ്റഡ് ഗ്ലോറിയിലൂടെ നമ്മൾ ഈ കർത്താവിനെ പോലെ രൂപാന്തരം പെട്ടുകൊണ്ടിരിക്കുക. അത് കാഹളം വിളിക്കുമ്പോൾ മാത്രമല്ല, ദിനംതോറും കൃപയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനം. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. ചിക്കാഗോയിൽ സെയിൽസ്മാൻമാരുടെ ഒരു കോൺഫറൻസ് നടന്നു. അതിലൊരു അറ്റൻഡ് ചെയ്ത രണ്ട് സെയിൽസ്മാൻമാർ എയർപോർട്ടിലേക്ക് വരിക. അപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുന്നവർക്ക് അറിയാം ബാഗും പെട്ടിയൊക്കെ ഉണ്ട്. ഫൈനൽ കോളിനുള്ള സമയമായി. ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. ഫൈനൽ കോളിന് സമയം. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ നല്ല ചെറുപ്പക്കാരാണ്. ഇവന്മാർ ആടിച്ചു വിട്ട് ആൾക്കാരൊക്കെ അന്തം വിട്ട് നോക്കും. ഇവന്മാർ എങ്ങോട്ടാണ് ഓടുന്നത്? ഈ പെട്ടിയൊക്കെ ആയിട്ട് പറപ്പിച്ച്, കാരണം ഫൈനൽ കോളിന് സമയത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വാലടച്ച കയറ്റത്തില്ല. അപ്പം പോകുന്ന വഴിക്ക് ഇവന്മാരുടെ ധൃതിയിൽ എന്ത് ചെയ്യുന്നറിയാവോ, അവിടെ ഒരു പെങ്കൊച്ച് ഒരു ടേബിളിൽ ഗിഫ്റ്റ് ആപ്പിൾസ്, അതായത് ആപ്പിൾ ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്തിട്ടിരുന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. ഇവന്മാരുടെ ഈ സൂട്ട് കേസ് തട്ടിയിട്ട് ഈ ടേബിൾ അപ്പുറത്തോട്ട് മറിഞ്ഞിട്ട് ഈ ആപ്പിളെല്ലാം അവിടെ എല്ലാം ചതറി വീണു. ഇവന്മാരൊന്ന് മൈൻഡ് ചെയ്യാതെ ഓടി 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 അടുത്ത് ചെന്ന മറ്റേ ആ ലോബി കയറുന്ന സ്ഥലത്തെ വാതിലിനടുത്ത് എത്തിയപ്പം ഒരുത്തൻ്റെ മനസ്സിൽ ഇച്ചിരി വിഷമം. മറ്റോണ്ട് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. മറ്റോൻ ഓടി ജസ്റ്റ് അകത്ത് കയറി, അവൻ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്തു. ഇവന് ഫ്ലൈറ്റ് മിസ്സായി. ഇവൻ പാവം, അവൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. ഇവൻ തിരിച്ചു വന്നിട്ട് ഇവൻ നോക്കുമ്പം ആ പെൺകുട്ടി അന്ധയായൊരു കുട്ടിയാ. ഷി വാസ് എ ബ്ലൈൻഡ് ഗേൾ. അവൾ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് ഓരോ ആപ്പിളും വീണ്ടും തിരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടെ മുട്ടുകുത്തി നിന്ന് ആപ്പിളുകളെല്ലാം പഴയ പോലെ ടേബിളിൽ നിരത്തി വെച്ചു കൊടുത്തു. അവൾക്ക് വലിയ സന്തോഷമായി. നോക്കിയപ്പം കുറച്ച് ആപ്പിള് ചതഞ്ഞു പോയി, വിൽക്കാൻ പറ്റത്തില്ല. ആ സമയം ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് കുറേ ഡോളേഴ്സ് എടുത്തിട്ട് ആ ചതഞ്ഞു പോയ ആപ്പിൾസിന് എത്ര വില വരുമോ അതിനേക്കാൾ കൂടുതലൊരു എമൗണ്ട് ഈ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചതഞ്ഞ ആപ്പിളിന് പകരമായിട്ട് ഒരെമൗണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ തരുവാണ്, ബാക്കിയെല്ലാം ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് പോകണം, കാരണം അടുത്ത ഫ്ലൈറ്റിൽ അവൻ പോകണം. അവനങ്ങനെ ആ കൊച്ചിനോട് ബൈ പറഞ്ഞിട്ട്, അന്ധയായ കുട്ടിയോട് ബൈ പറഞ്ഞിട്ട് അവനിങ്ങനെ യാത്ര ചെയ്ത് പോകും. മുന്നോട്ട് അടുത്ത കൗണ്ടറിൽ അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് അന്വേഷിക്കാൻ പോകുമ്പോൾ പുറകിൽ നിന്നൊരു വിളി വിളിച്ചു, ഹേ മിസ്റ്റർ, ആർ യു ജീസസ് ക്രൈസ്റ്റ്? ഈ കൊച്ചു ചോദിച്ചു, ആർ യു ജീസസ് ക്രൈസ്റ്റ്? ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, എന്നെ നിങ്ങളെയും കണ്ടിട്ട് യേശു കർത്താവാണെന്ന് ആരെങ്കിലും തോന്നിയാൽ ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. നമ്മുടെ കയ്യിലോട്ട് നോക്കിയാട്ടെ, നമ്മുടെ കൈ യേശുവിൻ്റെ കൈ പോലാണോ? നമ്മുടെ കാലുകൾ യേശുവിൻ്റെ കാലു പോലാണോ? നമ്മുടെ ഹൃദയം ദൈവത്തോട് പറയാം, കർത്താവേ, ഗിവ് മീ ഗ്രേസ് ടു മോർ ടു ബി ലൈക്ക് യുവർ സൺ ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ പോലെ ആക്കി തീർക്കണേ. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാഹളം വിളിക്കുന്നതിന് മുമ്പ് കർത്താവേ, ഫ്രം ദ ഹാർട്ട് യു പ്രേ, പറയിപ്പിക്കാൻ വേണ്ടി എല്ലാരെങ്കിലും പറയട്ടെ, യു ലുക്ക് ലൈക്ക് ജീസസ്, യു സ്പീക്ക് ലൈക്ക് ജീസസ്, യു ലവ് ലൈക്ക് ജീസസ്, യു ആർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഈ ഭൂമി കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാ. അങ്ങനെ നമ്മൾ ഈ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ മറന്നു പോകരുത്, ദ സീറ്റ് ഓഫ് ഗ്രേസ് ഇസ് സ്റ്റിൽ ദെയർ ഫോർ ദ മേബി വോച്ചത്ത്. അപ്പോഴാ പാട്ടുകാരൻ പാടിയേ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനായി, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനായി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരിതുകി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരിതുകി, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്, ദൂതർസംഗം ഹല്ലേലൂയ പാടിയാർക്കുന്നു, ദൂതർസംഗം ഹല്ലേലൂയ പാടിയാർക്കുന്നു, വിശ്രമം കൂടാതെ ഗർഭിശ്രാപികളിത ഗീതമോദമോടെന്നും വാഴ്ത്തിയിടുന്നു പരനെ, ഗീതമോദമോടെന്നും വാഴ്ത്തിയിടുന്നു പരനെ, പോകാം നമുക്ക് സിയോൻപുരിയിൽ, പോകാം നമുക്ക് സിയോൻപുരിയിൽ. പ്രിയമുള്ളവരെ, അന്ന് വിരുന്ന് ആരംഭിക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അബ്രഹാം ഇസാക്ക് യാക്കോബ്, ജോസഫ് ഡാനിയേല്, യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേല് എല്ലാവരും കാത്തിരിക്കും. കർത്താവ് എന്താ വിരുന്ന് തുടങ്ങാത്തെ? കർത്താവ് പറയും, മെഫിബോശത്ത് വരണം, വന്നാലേ വിരുന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അകാലപ്രജ പോലെ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കൃപ ലഭിച്ച നാം അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം ആരംഭിക്കും. ഹല്ലേലൂയ. സ്വർഗം മുഴുവൻ അന്തം വിട്ട് നോക്കി നിൽക്കും. അവരെല്ലാം പറയും, ദിസ് ഈസ് അമേസിംഗ് ഗ്രേസ്. ഹല്ലേലൂയ, ദിസ് ഈസ് അമേസിംഗ് ഗ്രേസ്. ഏറ്റവും വലിയ മിറക്കിള്, പ്രിയമുള്ളവരെ, സ്വർഗം അവിടെ ഉണ്ടെന്നുള്ളതല്ല, സ്വർഗത്തിൽ ദൂതന്മാരെ ആരാധിക്കുന്നുള്ളതല്ല, പാപികളിൽ പാപികളായ ഞാൻ അവിടെ ചെല്ലുമെന്നുള്ളതാണ് ഏറ്റവും വലിയ മറക്കൽ. ഹല്ലേലൂയ. അന്ന് നമ്മൾ ദൈവത്തിന്റെ കാലി വീണിട്ട് പറയും, When we have been there 10,000 years, bright shining as a sun, we have no less days to sing God's praise.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.